2019 സെപ്റ്റംബർ 24 ചൊവ്വാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് തയ്യാറാക്കിയ ലേഖനം. കയർ വ്യവസായം മുന്നോട്ടു തന്നെ, കയർ മേഖല പുനർജീവിക്കുമോ എന്ന തലക്കെട്ടിൽ കേരള കൗമുദി പ്രസിദ്ധീകരിച്ച ലേഖനം പ്രധാനമായും രണ്ടു വാദങ്ങളാണ് ഉയർത്തുന്നത്. ഒന്ന്, LDF സർക്കാർ പ്രഖ്യാപിച്ച കയർ മേഖലയുടെ രണ്ടാം പുനഃസംഘടന ഫലപ്രാപ്തിയിലെത്തുന്നില്ല. രണ്ട്, രണ്ടാം പുനഃസംഘടന പ്രധാനമായി ഊന്നൽ നൽകിയ ആധുനികവൽക്കരണം തൊഴിലവസരം നഷ്ടപ്പെടുത്തും. എന്നാൽ കയർ മേഖലയുടെ പുനഃസംഘാടനത്തിന് പുതിയ വഴിയെന്ത് എന്നത് ലേഖകൻ ചർച്ച ചെയ്യുന്നതുമില്ല. മുൻകാലത്തെ പോലെ കേരളത്തിന് കയറിൽ കുത്തകയില്ല. വ്യവസായമാകട്ടെ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ ആഴത്തിൽ വേരുപിടിക്കുകയും ചെയ്തു. തൊണ്ടിന്റെയും ചകിരിയുടെയും ക്ഷാമം കേരളത്തെ തമിഴ്നാടിന്റെ ആശ്രിതരാക്കി. ചകിരി ഉൽപാദനം മാത്രമല്ല, കയർ പിരിയും തമിഴ്നാട്ടിൽ വ്യാപകമായി. നമ്മിൽ നിന്ന് വിഭിന്നമായി യന്ത്രാടിസ്ഥാനത്തിലാണ് തമിഴ്നാട്ടിൽ വ്യവസായം സംഘടിപ്പിക്കപ്പെട്ടത്. ഉയർന്ന ഉൽപാദനക്ഷമതയും തൊണ്ടിന്റെയും ചകിരിയുടെയും സുലഭ്യതയും തമിഴ്നാട്ടിലെ വ്യവസായത്തെ പരിപോഷിപ്പിച്ചു. കയർ ഉൽപ്പന്ന മേഖലയിൽ നമുക്കുള്ളതാകട്ടെ പരമ്പരാഗത നൈപുണ്യവും. കയറിന്റെയും ചകിരിയുടെയും ഉൽപാദന ചെലവിന്റെ ഗണ്യമായ കുറവ് തമിഴ്നാട്ടിന്റെ മത്സരക്ഷമത വർദ്ധിപ്പിച്ചു. എന്നാൽ കൂലിയോ അവകാശങ്ങളോ നിഷേധിക്കാൻ നമുക്കാവില്ല. അങ്ങനെ ഉൽപാദന ചെലവ് കുറയ്ക്കാനും പറ്റില്ല. ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇത് സാധ്യമാകും. ഇതിനാകട്ടെ നിയന്ത്രിത യന്ത്രവൽക്കരണം എന്ന സമീപനം ഇപ്പോഴെടുത്തതല്ല, നേരത്തെ സ്വീകരിച്ചതാണ്. പക്ഷേ അതിന് അവലംബിച്ച തന്ത്രങ്ങളിലെ പിഴവ് മൂലം വേണ്ടത്ര ഫലപ്രദമായില്ല. തൊണ്ടുസംഭരണത്തിന്റെയും കഥ ഇതുതന്നെ. ഈ പശ്ചാത്തലത്തിൽ കയർ വ്യവസായത്തിന്റെ പുനർജനി എങ്ങനെ സാധ്യമാക്കാം? രണ്ടാം കയർ പുനഃസംഘടന ഉടലെടുക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. രണ്ടു ലക്ഷ്യങ്ങളാണ് ഇത് മുന്നോട്ട് വെച്ചത്. ഒന്ന്, പരമ്പരാഗത കയർ ഉൽപ്പന്ന മേഖലയുടെ സംരക്ഷണം. രണ്ട്, വ്യവസായത്തിന്റെ സമ്പൂർണമായ നവീകരണം. ഈ ലക്ഷ്യങ്ങൾ നേടാനാണ് രണ്ടു കൊല്ലത്തിലേറെയായി സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനെന്ത് സംഭവിച്ചെന്ന് നോക്കാം. നാളികേര കൃഷിയുടെ ദൌർബല്യങ്ങളാണ് തൊണ്ടുസംഭരണത്തെയും ചകിരി ഉൽപാദനത്തെയും ബാധിച്ചത്. ശശികുമാർ ചൂണ്ടിക്കാണിക്കുന്നതുപോലെ തെക്കൻ കേരളത്തിലെ നാളികേര കൃഷിയുടെയും വിളവെടുപ്പിന്റെയും സ്വഭാവം ഫലപ്രദമായ സംഭരണത്തിനോ സംസ്കരണത്തിനോ സഹായകമല്ല. തൊണ്ടടിക്കുമ്പോൾ ഉൽപാദനമാകുന്ന ചകിരിച്ചോറ് വിൽക്കാനും ആകുന്നില്ല. ഉയർന്ന ഈർപ്പം, ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി എന്നിങ്ങനെയുള്ള പ്രതിബന്ധങ്ങളുണ്ട്. ഇതിനുകൂടി പരിഹാരം കാണാതെ ചകിരി ഉൽപാദനം ലാഭകരമാക്കാനാവില്ല. പുനഃസംഘടനയുടെ ഭാഗമായി 100 പുതിയ ചകിരി മില്ലുകൾ ഇതിനോടകം സ്ഥാപിച്ചു. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ചകിരി മില്ലുകൾ ഏതു മേഖലയിൽ വേണമെന്നതൊക്കെ പുതുക്കി നിശ്ചയിക്കുന്നുമുണ്ട്. ലേഖനത്തിൽ പറയുന്നത് പോലെ ചകിരി ഉൽപാദനം ക്രമേണ വടക്കൻ കേരളത്തേക്ക് മാറുന്നുണ്ട് എന്നത് വസ്തുതയാണ്. സംഘടിതമായ നാളികേര കൃഷിയും തൊണ്ട് ലഭ്യതയും ചകിരിയുടെ ഗുണനിലവാരവുമാണ് ഇതിന് കാരണം. ചകിരിച്ചോറ് കയറ്റുമതിക്കാർക്ക് കൈമാറുന്നതിനും മലബാറിന് ഭൂമിശാസ്ത്രപരമായ ചില സൌകര്യങ്ങളുണ്ട്. ഇതും കണക്കാക്കണം. വ്യവസായത്തിന് ചകിരി ലഭ്യമാക്കുക എന്നതാണ് പ്രധാനം. ഈ നീക്കത്തിൽ കൂടി എന്തു നേട്ടമുണ്ടായി? ആകെ തൊണ്ടുൽപാദനത്തിന്റെ 2.5% നേരത്തെ നാം ചകിരിയാക്കിയിരുന്നത്. ഇപ്പോഴത് 9% വർദ്ധിച്ചു. അത് ലാഭകരമായി നടത്താനാകും എന്ന് തെളിയിക്കപ്പെട്ടു. അടുത്ത വർഷം അവസാനത്തോടെ കേരളത്തിലെ തൊണ്ടിന്റെ 30% ചകിരിയാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2011 മുതൽ 2016 വരെയുള്ള കാലത്ത് കയർ ഫെഡിന്റെ ആഭ്യന്തര ചകിരി സംഭരണം 784 ടൺ ആയിരുന്നു. കഴിഞ്ഞ 2.5 കൊല്ലം കൊണ്ട് 2500 ടൺ ചകിരിയാണ് കേരളത്തിനുള്ളിൽ നിന്ന് സംഭരിച്ചത്. ഈ വർധന ചകിരി ഉൽപാദനത്തിൽ സ്ഥിരമായി കൊണ്ടുപോകാനായാൽ കയർ വ്യവസായത്തിന്റെ മുഖ്യ ദൌർബല്യങ്ങളിലൊന്ന് പരിഹാരമാകും. പരമ്പരാഗത തൊഴിൽ സംരക്ഷണത്തെപ്പറ്റി പറഞ്ഞല്ലോ. കയർ ഫെഡ് സംഭരിക്കുന്ന കയറിന്റെ കണക്കുകളാണ് ഇക്കാര്യത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്ന മാനദണ്ഡം. 2011-16 കാലത്ത് 34,151 മെട്രിക് ടൺ കയറാണ് കയർ ഫെഡ് സംഭരിച്ചത്. ഇതിന്റെ വില 162.32 കോടി രൂപ. LDF സർക്കാരിന്റെ കാലത്ത് ഇതുവരെ 45,525.14 ടൺ കയർ സംഭരിച്ചു. 239 കോടി രൂപയാണ് ഇതിന്റെ സംഭരണ വില. 2010-11 6,500 ടൺ കയറാണ് സംഭരിച്ചത്. ഈ വർഷം പകുതി പിന്നിടുമ്പോൾ 15,000 ടൺ സംഭരിച്ചു കഴിഞ്ഞു. ഇത് വർഷാവസാനം 30,000 ടൺ ആയി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് വ്യക്തമാക്കുന്നത് വേലയും കൂലിയും ഉൽപാദനവും വർദ്ധിച്ചു എന്നാണ്. ഈ കണക്കുകളാണ് പരിശോധിക്കേണ്ടത്. ഇത് മതിയോ എന്ന് ചോദിച്ചാൽ പോരാ. കയറുൽപാദനം 100,000 ടണ്ണായി ഉയർത്തണം. അതിന് പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് റാട്ടുകളും ഓട്ടോമാറ്റിക് സ്പിന്നിംഗ് മില്ലുകളും സെൽഫ് ഫീഡിംഗ് പിരിയന്ത്രങ്ങളും വ്യാപകമാക്കുക എന്നത് തന്നെയാണ് തന്ത്രം. ഈ ഊന്നൽ 2 പുനഃസംഘടനയിലുണ്ട്. ഉൽപാദനക്ഷമത പുനർനിർണയിച്ച് അതിനനുസരിച്ചുള്ള വേതനവും സൌകര്യങ്ങളും ലഭ്യമാക്കുന്നതിലേക്കാണ് ഈ വ്യവസായം വളരേണ്ടത്. അയൽ സംസ്ഥാനങ്ങളുടെ ഉൽപാദനക്ഷമതയോളം നമുക്കും ഉയരാനായില്ലെങ്കിൽ അവരുടെ കുറഞ്ഞ വിലയ്ക്കുള്ള കയർ നമ്മുടെ വിപണി കീഴടക്കുക തന്നെ ചെയ്യും. 34,000 ടണ്ണിൽ നിന്ന് ഉൽപാദനം 100,000 ടണ്ണായാൽ കയറൊക്കെ എന്തു ചെയ്യും? അതുപയോഗിച്ചുള്ള ഉൽപ്പന്ന വ്യവസായം ശക്തിപ്പെടണം. പരമ്പരാഗത കയർ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ മണ്ണ്, ജലസംരക്ഷണത്തിനായി കയർ, ഭൂവസ്ത്രം വ്യാപകമായി നിർമ്മിക്കാനൊരുങ്ങിയത് ഈ പശ്ചാത്തലത്തിലാണ്. പരമ്പരാഗത മേഖലയിലെ കയർ ഉൽപ്പന്നങ്ങൾ സർക്കാർ സ്കീമിൽ സംഭരിക്കുന്നതിന് ഒരു ലോപവും കാണിച്ചിട്ടില്ല. കയർ ഭൂവസ്ത്ര വ്യാപനം ലേഖകനും അംഗീകരിക്കുന്നു. PWD റോഡ് നിർമ്മാണത്തിന് കയർ ഭൂവസ്ത്രം ഉപയോഗിക്കുന്നതിനുള്ള സർക്കാർ തീരുമാനമാണ് ആദ്യത്തേത്. സെൻട്രൽ PWDയും ഇതേ തീരുമാനം പിന്തുടരുമെന്നത് പ്രതീക്ഷ നിർഭരമാണ്. കയർ ഭൂവസ്ത്രത്തിന്റെ ബോധപൂർവമായ ഡിമാൻഡ് വർധനയ്ക്കാണ് സർക്കാർ പരിശ്രമിക്കുന്നത്. കയർ ഉൽപ്പന്ന സംഭരണ വളർച്ചയുടെ കണക്കുകൂടി പരിശോധിക്കാം. കയർ കോർപ്പറേഷൻ 2011-2015 കാലത്ത് സംഭരിച്ച പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ 392 കോടിയുടേതാണ്. ഈ സർക്കാരിന്റെ 3 കൊണ്ട് 510 കോടി രൂപയുടെ സംഭരണമാണ് നടന്നത്. തെക്കൻ കേരളത്തിലെ കയർ ഉൽപ്പന്ന സഹകരണ സംഘങ്ങളെ ആധുനിക യന്ത്ര അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള പരിപാടികൾ പുരോഗമിക്കുന്നു. പുതിയ തലമുറയ്ക്ക് പണിയെടുക്കാൻ പാകത്തിൽ സാങ്കേതികമായി നവീകരിച്ചൊരു വ്യവസായമാണ് ലക്ഷ്യം. ഉൽപാദനത്തിലും നവീകരണ അഭിവൃദ്ധി ലക്ഷ്യങ്ങളിലും കയർ വ്യവസായം സ്തംഭിച്ചു നിൽക്കുകയല്ല, മുന്നോട്ടു പോകുക തന്നെയാണ്.